ബലമുള്ള ശത്രുവിൻ്റെ കയ്യിൽ നിന്നും നമ്മെ പകയ്ക്കുന്നവൻ്റെ കയ്യിൽ നിന്നും നമ്മെ വിടുവിച്ച് സ്വതന്ത്രരാക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിച്ചുകൊണ്ട് ഓഗസ്റ്റ് 15 2016ലേക്കുള്ള ചിന്ത അവതരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ 70-ാം പിറന്നാളിലേക്ക് രാജ്യം കടക്കുമ്പോൾ ഭാരതീയരായ നാം ഭീതിയുടെ നിഴലിലോ അതോ സ്വാതന്ത്ര്യത്തിൻ്റെ നിർവൃതിയിലോ? അർദ്ധരാത്രിയുടെ ഭയാനകതയിൽ ലോകമുറങ്ങുമ്പോൾ ഭാരതം ജീവിതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് ഉണരുകയായിരുന്നു. സ്വതന്ത്ര ഭാരതത്തിൻ്റെ ജീവന്റെ ആദ്യ തുടിപ്പിൻ്റെ പ്രഖ്യാപനം ആദ്യ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നടത്തിയപ്പോൾ അത് സ്വാതന്ത്ര്യത്തിൻ്റെ തുടക്കം മാത്രമായിരുന്നു. സ്വാതന്ത്ര്യം നമ്മുടെ ജീവനും ജീവിതത്തിനും സംരക്ഷണം നൽകുന്നതായിരിക്കണം. എന്നാൽ ഇന്ന് സ്വാതന്ത്ര്യമെന്ന് ജനം കരുതുന്നത് സ്നേഹം, കരുതൽ, സുരക്ഷ തുടങ്ങി പല വേലിക്കെട്ടുകളെയും തകർത്ത് കളയുന്ന പ്രവർത്തികൾ ചെയ്യുന്നതാണെന്നാണ്. സംസ്കാരശൂന്യരായി സ്വാതന്ത്ര്യത്തിൻ്റെ മതിലുകളെ തകർക്കുന്നതാണ് ഇന്നത്തെ തലമുറയിൽ ചിലർ അഭിമാനമായി കാണുന്നത്. ആരെ ചതിച്ചും ജീവിക്കുക, അതാണ് അവരുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ലക്ഷ്യം അഥവാ ഉദ്ദേശം. ചതിവിൽ ഒരു വ്യക്തിയുടെ ബിസിനസ്, അത് ചെറുതോ വലുതോ എന്നത് വിഷയമല്ല. തകർത്ത് ഭരണകൂടത്തിൻ്റെയോ നേതൃനിരയുടെയോ സഹായത്തോടെ പുതിയ ബിസിനസ് ചിലർ ആരംഭിക്കുന്നു. ചില കമ്പനിക്കാർ കാരണം പറയാതെ ജോലിക്കാരെ പിരിച്ചുവിടുന്നു, അടിമകളെ പോലെ പണി ചെയ്യിക്കുന്നു, അവർക്കുള്ള ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കുന്നു. മറിച്ചും സംഭവിക്കുന്നിടവുമുണ്ട്. ജോലിക്കായി കയറിപ്പറ്റുന്നവർ സ്ഥാപനങ്ങളെ നശിപ്പിക്കുന്നു. ആരും ആരുടെയും വേദന കാണുന്നുമില്ല. ഈ പ്രവൃത്തികൾ പാപമാണെന്നും അത് ശാപകാരണമാകുമെന്നും ഇവർ മനസ്സിലാക്കുന്നില്ല. ഇന്ന് തലമുറകളുടെ ഒരു വലിയ പണത്തോടുള്ള അത്യാർത്തിയാണ് പലതിനും കാരണമാകുന്നത്. അതുപോലെ തന്നെ വസ്ത്രധാരണ രീതിയിലും ഭാഷാശൈലിയിലും എല്ലാം സ്വാതന്ത്ര്യത്തിൻ്റെ കടന്നുകയറ്റമുണ്ടായപ്പോൾ അത് പലരുടെയും സ്വഭാവ വൈകൃതത്തിന് കാരണമായി. സ്വാതന്ത്ര്യത്തിനായിട്ടാണ് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കിയത്. ലോകം ഒരുക്കുന്ന അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുതെന്ന് വചനം നമുക്ക് മുന്നറിയിപ്പ് തരുന്നുണ്ട്. കർത്താവ് ആത്മാവാകുന്നു, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട് എന്ന് 2 കൊരിന്ത്യർ 3:17 കാണാം. ഭരണം മാറി മാറി വന്നാലും ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കുന്നു. ഭാരതീയരായ നാമും അതിൽ പങ്കാളികളാകുന്നു. അപ്പോഴും ദൈവമക്കൾ വിചാരിക്കേണ്ടുന്നത് അഥവാ നാം ഓർക്കേണ്ടത് ഇവിടെ നാം പരദേശവാസികളാണെന്നാണ്. നമ്മുടെ പൗരത്വം ഇവിടെയല്ല, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. സ്വർഗീയ പൗരത്വം ആഗ്രഹിക്കുന്ന നാം എപ്രകാരമുള്ള സ്വാതന്ത്ര്യമാണ് ഭൂമിയിൽ ആഘോഷിക്കേണ്ടതെന്ന് ലൂക്കോസ് 4:18 ക്രിസ്തു നമുക്ക് കാട്ടിത്തരുന്നു. ദയവായി വേദപുസ്തകത്തിൽ ആ ഭാഗം എടുത്തു വായിക്കുക. ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു എങ്കിലും ലോകത്തിൻ്റെ ബന്ധനത്തിലും പീഡനത്തിലും കഴിയുന്നവരുമുണ്ട്. ഇവരോട് സുവിശേഷം അറിയിക്കുവാനുള്ള ചുമതല ഇന്ന് ദൈവം നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്നു. അവൻ വരും വരെ ആ ദൗത്യം നിർവഹിപ്പാൻ നാം ചുമതലപ്പെട്ടവരാണ്. ദൈവിക നിറവ് നമുക്ക് തരുന്ന സ്വാതന്ത്ര്യവും ശക്തിയും ഇല്ലാതാക്കുക സാത്താന് സന്തോഷമുള്ള കാര്യമാണ്. ദൈവിക നിറവ് നമുക്ക് തരുന്ന സ്വാതന്ത്ര്യവും ശക്തിയും സന്തോഷവും ഇല്ലാതാക്കുക എന്നുള്ളത് സാത്താന് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. പാപത്തിൻ്റെ വഴി ഉപേക്ഷിക്കുക എന്ന് വചനം നമുക്ക് മുന്നറിയിപ്പ് തരുന്നു. പലപ്പോഴും ആ മുന്നറിയിപ്പുകളെ അവഗണിക്കാൻ മനുഷ്യർക്ക് സാധിക്കാതെ പോകുന്നു. ഇന്ന് ദിനപത്രങ്ങളും മീഡിയകളും എല്ലാം അതിൻ്റെ തെളിവായി നമ്മുടെ മുമ്പിലുണ്ട്. വചനത്തിൽ നിന്നൊരു ഉദാഹരണം വ്യക്തമാക്കുവാൻ ആഗ്രഹിക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ ശിംശോൻ എന്ന കഥാപാത്രം ദലീലയിലെ പിടിയിലായ ഒരു സംഭവത്തെ വ്യക്തമാക്കുന്നു. നിന്നെ ഒതുക്കുവാൻ, നിന്റെ ശക്തി ഇല്ലാതാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന സ്ത്രീയുടെ വാക്കിന് മറുപടി പറയാൻ പോയ ശിംശോന്റെ ജീവിതത്തിൽ ദൈവം അവനെ രക്ഷിച്ച സമയങ്ങളുണ്ട്. 3 പ്രാവശ്യം ആത്മാവിന്റെ ശക്തിയാൽ അവൻ രക്ഷ പ്രാപിച്ചു. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 7, 11, 14 എന്നീ വാക്യങ്ങളിൽ അത് കാണാം. എന്നാൽ അവൻ വീണ്ടും തെറ്റിലകപ്പെട്ടു. അതിൻ്റെ കാരണം എന്താണ്? അവൾ ഒതുക്കുവാൻ തക്കവണ്ണം അവളുടെ മടിയിലെ സുഖം തേടിപ്പോയതാണ് അതിന് കാരണം. ഇന്ന് ലോകസുഖം തേടിപ്പോകുന്നവർ പാപത്തിൻ്റെ പിടിയിലാകും. പാപം അവരെ ഒതുക്കിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കണ്ണുപോലും കാണാൻ സാധിക്കാത്ത വിധത്തിൽ അവർ ബന്ധനത്തിലാകും. തൻ്റെ സകല കാര്യവും ഈ സാത്താന്യ സ്ത്രീക്ക് വെളിപ്പെടുത്തുന്നവനെ നശിപ്പിക്കുവാൻ ദലീലയ്ക്ക് എളുപ്പമായിരുന്നു. സിൻ ബൈൻസ്, സിൻ ബ്ലൈൻസ്. പാപം മാനസികവും ശാരീരികവുമായി നമ്മെ തകർക്കും. ശിംശോൻ തകർന്നു. ശത്രുവിൻ്റെ പീഡനത്തിൽ നിലവിളിച്ചവൻ്റെ നിലവിളി കേട്ട ദൈവം ഒരു പ്രാവശ്യം കൂടി അവൻ്റെ അപേക്ഷ കേട്ട് അവൻ്റെ ശക്തി മടക്കി നൽകിയതിനാൽ ക്ഷേത്രത്തിൻ്റെ തൂൺ കുലുക്കി. ക്ഷേത്രം തകർന്നവനോടൊപ്പം അനേകർ മരണത്തിനിരയായി തീർന്നു. ഇന്ന് മനുഷ്യ ബോംബുകളായി പ്രത്യക്ഷപ്പെടുന്നവർ അവർ മരിക്കുമെന്ന നിശ്ചയത്തോട് തന്നെ അനേകരെ മരണത്തിനിരകളാക്കുന്നു. പാപബന്ധനമുണ്ടാക്കുന്ന തകർച്ച എത്ര ഭയങ്കരമാണ്! റോമർ എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങൾ ശ്രദ്ധിക്കുക. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. എന്നാൽ കാരാഗ്രഹത്തിലെ കഷ്ടതയിൽ പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു. ദൈവത്തെ പാടി സ്തുതിച്ചപ്പോൾ ദൈവമയച്ച ഭൂകമ്പം കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം കുലുക്കി. വാതിലൊക്കെയും തുറന്നുപോയി. എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. കാരാഗ്രഹത്തിനകത്ത് ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് കിടന്നവരുടെ ചങ്ങല അഴിഞ്ഞു വീണു. കാരാഗ്രഹവാതിൽ തുറന്നു. ലോകസുഖം തേടിപ്പോയ ശിംശോന്റെ ജീവിതം നശിച്ചപ്പോൾ ദൈവരാജ്യത്തിനു വേണ്ടി പ്രവർത്തിച്ചവനെ അടച്ചിരുന്ന ജയിലിൻ്റെ വാതിൽ അവൻ്റെ പാട്ടും സ്തുതിയും ഉയർന്നപ്പോൾ തമ്പുരാൻ തുറന്നുകൊടുത്തു. കാരാഗ്രഹത്തിൽ കിടന്നവർ മാത്രമല്ല, പുറത്ത് സ്വാതന്ത്ര്യത്തിലാണ് എന്ന് വിചാരിച്ച് നടന്ന കാരാഗ്രഹ പ്രമാണിയും ആത്മസ്വാതന്ത്ര്യത്തിൻ്റെ രക്ഷയിലേക്ക് പ്രവേശിപ്പാൻ ആരാധന സഹായിച്ചു. ഇന്ന് ക്രിസ്ത്യാനി എന്ന നാമധേയത്തിൽ, ആത്മീയ സ്വാതന്ത്ര്യമുണ്ട് എന്ന അഭിമാനത്തിൽ, സ്വതന്ത്രരെന്നുള്ള ചിന്തയിൽ, വ്യാജധാരണയിൽ നടക്കുന്ന ചിലരുണ്ട്. ദൈവത്തിൻ്റെ കൽപ്പനയോ ദൈവവചനത്തെയോ അംഗീകരിക്കാത്ത അവരെ പാപത്തിൻ്റെ ബന്ധനത്തിലാണവർ എന്ന് മനസ്സിലാക്കി അവരെയും സ്വതന്ത്രരാക്കത്തക്കവണ്ണം വേർപാടിൻ്റെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരുടെ ആരാധന അപ്രകാരമാണോ എന്ന് ചിന്തിക്കുക. നാം ആരാധിക്കുമ്പോൾ ആരാധനയുടെ ശക്തി, ആരാധനയുടെ ചൂട്, ആരാധനയിൽ തീ ഇറങ്ങുന്നത് അന്ധകാരത്തിൽ, കാരാഗ്രഹത്തിൽ കഴിയുന്നവരെ, ആത്മസ്വാതന്ത്ര്യമുണ്ട് എന്ന ഭാവത്തിൽ നടക്കുന്നവരെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. പ്രിയരെ, നമ്മുടെ ആരാധന ബന്ധനം അഴിക്കുന്നതോ അതോ ബന്ധനത്തിലായവരെ നശിപ്പിക്കുന്നതോ ഏതാണെന്ന് നമ്മൾ തന്നെ ചിന്തിക്കുക. പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെടണം. ക്രിസ്തുവിനോടുകൂടെ മരിച്ചു എങ്കിൽ മാത്രമേ അവനോടുകൂടെ ജീവിപ്പാൻ നമുക്ക് കഴിയുകയുള്ളൂ. അതായത്, ക്രിസ്തുവിനോട് ചേർന്നാൽ മാത്രമേ നാം പൂർണ്ണ സ്വാതന്ത്ര്യം ഉള്ളവരായി തീരുകയുള്ളൂ. അതായത്, ക്രിസ്തുവിനോട് ചേരുവാൻ നാം സ്നാനമേറ്റേ മതിയാകുകയുള്ളൂ. അവനോടുകൂടെ മരണത്തിൽ പങ്കാളികളായി സ്നാനത്താൽ കുഴിച്ചിടപ്പെട്ട നാം പിതാവിൻ്റെ മഹിമയാൽ ക്രിസ്തു ജീവിച്ചെഴുന്നേറ്റതുപോലെ എഴുന്നേൽക്കുന്നു. ഒരിക്കൽ കൂടെ, ക്രിസ്തുവിനോട് ചേരുവാൻ നാം സ്നാനമേറ്റേ മതിയാകുകയുള്ളൂ. അവനോടുകൂടെ മരണത്തിൽ പങ്കാളികളായി സ്നാനത്താൽ കുഴിച്ചിടപ്പെട്ട നാം പിതാവിൻ്റെ മഹിമയിൽ ക്രിസ്തു ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും എഴുന്നേൽക്കുന്നു. അപ്രകാരം നാം ക്രിസ്തുവിൽ സ്വതന്ത്രരാകുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് യഥാർത്ഥത്തിൽ നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നത്. ദാസനായി കർത്താവിൻ്റെ സ്നേഹത്താൽ വിളിക്കപ്പെട്ടുവോ സ്വതന്ത്രനാകുവാൻ കഴിയുമെങ്കിലും അതിൽ തന്നെ ഇരുന്നു കൊള്ളുക. കാരണം അവൻ കർത്താവിൽ സ്വതന്ത്രനെന്ന് വചനം പറയുന്നു. ദാസനായി കർത്താവിൻ്റെ സ്നേഹത്തിൽ വിളിക്കപ്പെട്ട നാം സ്വതന്ത്രരാകുവാൻ കഴിയുമെങ്കിലും അതിൽ തന്നെ ഇരുന്നു കൊള്ളുക. കാരണം കർത്താവിൽ നാം സ്വതന്ത്രരാണെന്ന വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അപ്രകാരം സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടവൻ ദാസനാകുന്നു. ക്രിസ്തു നമ്മളെ വിലയ്ക്ക് വാങ്ങിയതാകയാൽ നാം മനുഷ്യരുടെ ദാസന്മാരാകരുത്. ക്രിസ്തു നമ്മളെ വിലയ്ക്ക് വാങ്ങിയതിനാൽ മനുഷ്യരുടെ ദാസന്മാരാകരുത്, ക്രിസ്തുവിൻ്റെ ദാസന്മാരായി തുടരുക. പ്രിയ ദൈവമക്കളെ, ശത്രുവായ സാത്താൻ താൽക്കാലിക മോഹങ്ങളുമായി വരുമ്പോൾ സൂക്ഷിച്ച് പിന്മാറിപ്പോകുക. കർത്താവിൻ്റെ ദാസൻ വഞ്ചനയിൽ അകപ്പെടുവാൻ പാടില്ല. ദൈവസ്നേഹത്താൽ ആത്മസ്വാതന്ത്ര്യം നേടുവാനും നിലനിർത്തുവാനും ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പ്രാർത്ഥന, നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ യേശുവേ, പാപവും വഷളത്വവും നിറഞ്ഞ ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിച്ച് ഞങ്ങളെ സ്നേഹിച്ച് കൃപയാൽ അങ്ങ് ഞങ്ങളെ നടത്തുന്നതിനായി നന്ദി കരയേറ്റുന്നു. പാപം ഞങ്ങളെ ബന്ധനസ്ഥരാക്കാതെ ക്രിസ്തുവിൻ്റെ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. സ്വാതന്ത്ര്യം നഷ്ടമാക്കിയവരെ ക്രിസ്തുവിൽ സ്വതന്ത്രരാക്കുവാനും ആ മഹാഭാഗ്യത്തിലേക്ക് അവരെ നയിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് അതിനുള്ള കഴിവ് അവിടുന്ന് ദാനമായി തരണമേ. ലോകം നശിച്ചു പോകുമ്പോൾ ഞങ്ങളെക്കാൾ ദുഃഖം അനുഭവിക്കുന്ന ഞങ്ങളുടെ കർത്താവിൻ്റെ സങ്കടം കണ്ടുകൊണ്ട് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുന്ന അങ്ങയുടെ ആ ദയനീയമായ ശബ്ദം ഓർത്തുകൊണ്ട് അങ്ങയുടെ ദാഹം തീർക്കുവാൻ, പാപബന്ധനത്തിലായിരിക്കുന്നവരെ ആ ക്രൂശിൻ്റെ സ്നേഹം കാണിപ്പാൻ തക്കവണ്ണം, അവരെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം നിന്റെ ആത്മാവാൽ ഞങ്ങളെ നിറച്ച് ഈ ലോകത്തിൽ നിൽക്കുവാൻ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ അപേക്ഷ അവിടുന്ന് കേൾക്കണമേ. ആമേൻ. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പാപബന്ധനത്തിലുള്ളവർ അനേകർ നിങ്ങളുടെ മുമ്പിലുണ്ട്. അവരെ സ്വതന്ത്രരാക്കുവാൻ ആത്മാവാൽ നിറച്ച് ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ. bible.study.co.in വേണ്ടി തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്.